ವಾಣಿ. ನಮಸ್ಕಾರ. ಪ್ರಾದೇಶಿಕ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ആഭ്യന്തര വിനോദസഞ്ചാരികൾ രാജ്യത്തെ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശനത്തിന് തെരഞ്ഞെടുക്കണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. രാജ്യത്തെ ബാങ്കുകളിൽ പട്ടികജാതി സംവരണ ഒഴിവുകളിൽ ശേഷിക്കുന്നവ സമയബന്ധിതമായി നികത്തണമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാകധീന കശ്മീരിലെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ മിന്നലാക്രമണത്തിന് ഇന്ന് 6 വർഷം പൂർത്തിയാകുന്നു. ലഹരിവിരുദ്ധ പ്രചാരണത്തിൽ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഒറ്റക്കെട്ടായി അണിചേരണമെന്ന് മന്ത്രി എം ബി രാജേഷ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും മാതൃക ആന്റിറാബീസ് ക്ലിനിക്കുകൾ തുടങ്ങും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ ആദ്യ മത്സരം വൈകിട്ട് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യ വിനോദസഞ്ചാര മേഖലയിലെ സ്വർഗ്ഗഭൂമിയാണെന്നും ആഭ്യന്തര ടൂറിസ്റ്റുകൾ രാജ്യത്തെ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശനത്തിനായി തെരഞ്ഞെടുക്കണമെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയുടെയും തൊഴിൽ ലഭ്യതയുടെയും പ്രധാന മാർഗമാണ് വിനോദസഞ്ചാര മേഖലയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ ദേശീയ വിനോദസഞ്ചാര പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു ധൻകർ. 81 പുരസ്കാരങ്ങളാണ് ഉപരാഷ്ട്രപതി സമ്മാനിച്ചത്. വിനോദസഞ്ചാര മേഖലയിലെ സമഗ്ര വികസനത്തിൽ ഉത്തരാഖണ്ഡ് 1-ാം സ്ഥാനത്തും മഹാരാഷ്ട്ര 2-ാം സ്ഥാനത്തുമാണ്. കേരളം, ആന്ധ്രാപ്രദേശ്, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കും ഈ വിഭാഗത്തിൽ പുരസ്കാരങ്ങൾ ലഭിച്ചു. മികച്ച ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് നൽകുന്ന പുരസ്കാരം കോഴിക്കോട് ജില്ല സ്വന്തമാക്കി. മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടോക്കിയോയിൽ നിന്ന് ന്യൂഡൽഹിയിൽ തിരികെയെത്തി. ടോക്കിയോയിലെ നിപ്പോൺ ബുഡോകാനിലാണ് നരേന്ദ്രമോദി ഷിൻസോ ആബെയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചത്. ഷിൻസോ ആബെയുടെ ദാരുണാന്ത്യത്തിൽ ദുഃഖം അറിയിച്ചതിനു പുറമെ അദ്ദേഹവുമായി ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ സ്മരണകളും ഷിൻസോ ആബെയുടെ കുടുംബവുമായി പ്രധാനമന്ത്രി പങ്കുവച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചയും നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനു പുറമെ അന്തർദേശീയ രംഗത്തെ വിവിധ വിഷയങ്ങളും നരേന്ദ്രമോദി ചർച്ച ചെയ്തു. സംസ്കാര ചടങ്ങിനെത്തിയ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തി. രാജ്യത്തെ ബാങ്കുകളിൽ പട്ടികജാതി വിഭാഗത്തിന് സംവരണം ചെയ്ത ഒഴിവുകളിൽ ശേഷിക്കുന്നവ സമയബന്ധിതമായി നികത്താൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നിർദ്ദേശം നൽകി. പട്ടികജാതി സമൂഹത്തിന്റെ ശേഷി വികസനത്തിനും സംരംഭകത്വ വികസനത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ധനമന്ത്രി നിർദ്ദേശിച്ചു. ന്യൂഡൽഹിയിൽ ധനകാര്യ സ്ഥാപനങ്ങളുടെയും പൊതുമേഖലാ ബാങ്കുകളുടെയും അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു നിർമ്മലാ സീതാരാമൻ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വായ്പ നൽകുന്നതിൽ ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളും സ്വീകരിച്ച നടപടികൾ യോഗത്തിൽ മന്ത്രി അവലോകനം ചെയ്തു. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ബാലിയിലെത്തി. 3 ദിവസം അദ്ദേഹം ഇന്തോനേഷ്യയിലുണ്ടായിരിക്കും. കാനഡ, ഓസ്ട്രേലിയ മന്ത്രിമാരുമായി സന്ദർശനവേളയിൽ ഉഭയകക്ഷി ചർച്ചയും അദ്ദേഹം നടത്തും. അടുത്ത വർഷം മുതൽ ആതിഥേയ രാജ്യമായി മാറുന്ന ഇന്ത്യയിലേക്ക് അവരെ നരേന്ദ്രസിംഗ് തോമർ ക്ഷണിക്കുകയും ചെയ്യും. പാകധീന കശ്മീരിലെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ സൈന്യം മിന്നലാക്രമണം നടത്തിയിട്ട് ഇന്നേക്ക് 6 വർഷം. 18 സൈനികരുടെ ജീവൻ അപഹരിച്ച ഉറി ആക്രമണത്തിന് 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നലാക്രമണമുണ്ടായത്. സംഭവത്തിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടു. ഒരേ സമയം ഭീകരവാദികളുടെ സങ്കേതങ്ങളിൽ സൈന്യം ആക്രമണം നടത്തുകയായിരുന്നു. അതിർത്തിക്ക് അപ്പുറവും ആവശ്യമെങ്കിൽ ചെന്നെത്താൻ ഇന്ത്യൻ സൈന്യം സുസജ്ജമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു മിന്നലാക്രമണം. ജീവത്യാഗം ചെയ്തും പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ടും സ്വന്തം നാടിനെ സംരക്ഷിക്കുന്ന ധീര ജവാന്മാരുടെ ജീവിതം തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ ഗാലൻട്രി അവാർഡുകൾ നേടിയ പട്ടാളക്കാരെയും സൈനിക നടപടികളിൽ വീരമൃത്യു വരിച്ച സേനാംഗങ്ങളുടെ ആശ്രിതരെയും ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ചടങ്ങിൽ ശൌര്യചക്രം ഉൾപ്പെടെ 26 പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന്റെ ലഹരിവിരുദ്ധ പ്രചാരണത്തിൽ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് മന്ത്രി എം ബി രാജേഷ് ആഹ്വാനം ചെയ്തു. നിയമ നടപടി വഴിയും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ വഴിയും ലഹരിവിരുദ്ധ നടപടികൾ ഗവൺമെന്റ് കൂടുതൽ ശക്തമാക്കും. ഡെസ്ക് റിപ്പോർട്ട്.
ഇപ്പോഴത്തെ മയക്കുമരുന്ന് നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ കേന്ദ്രത്തെ സമീപിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് തിരുവനന്തപുരത്ത് പറഞ്ഞു. യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മയക്കുമരുന്ന് വിപത്തിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിക്കുന്ന പ്രചാരണ പരിപാടികൾ 2 ഒക്ടോബർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മയക്കുമരുന്നിനെതിരായ ജനകീയ നിരീക്ഷണം ശക്തിപ്പെടുത്താൻ വാർഡ് തദ്ദേശഭരണ സ്ഥാപന തലത്തിലും ജില്ലാ സംസ്ഥാന തലങ്ങളിലും കമ്മിറ്റികൾ രൂപീകരിക്കും. രാഷ്ട്രീയ പാർട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, വ്യാപാരി വ്യവസായികൾ, സന്നദ്ധ സംഘടനകൾ, യുവജന വിദ്യാർത്ഥി സംഘടനകൾ എന്നിവയിലെ പ്രതിനിധികൾ കമ്മിറ്റിയിൽ അംഗങ്ങളാകും. ഒക്ടോബർ 3 മയക്കുമരുന്ന് വിപത്തിനെ എങ്ങനെ നേരിടാമെന്ന വിഷയത്തിൽ ക്ലാസ് റൂം സംവാദങ്ങളും 7 PTA മദർ PTA അംഗങ്ങൾക്ക് പ്രത്യേക പരിശീലനവും നൽകും. കേരളപ്പിറവി ദിനത്തിൽ എല്ലാ വിദ്യാലയങ്ങളിലും ലഹരി വിരുദ്ധ ശൃംഖല തീർക്കുമെന്നും മന്ത്രി അറിയിച്ചു.
രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിന് കേന്ദ്ര ഗവൺമെന്റ് നിരോധനം ഏർപ്പെടുത്തി. 5 വർഷത്തേക്കാണ് നിരോധനം. PFI അനുബന്ധ സംഘടനകൾക്കും നിരോധനം ബാധകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം. ജമ്മുകശ്മീരിലെ കുൽഗാം ജില്ലയിൽ 2 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. കുൽഗാം ജില്ലക്കാരാണ് 2 ഭീകരപ്രവർത്തകരും. AK-47 റൈഫിളുകളടക്കം ആയുധങ്ങൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക റാബീസ് ദിനം. പേവിഷബാധയുടെ ഭീകരതയും അതിനെതിരായ കരുതലുകളും നിയന്ത്രണ നടപടികളും സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 28 ലോക റാബീസ് ദിനമായി ആചരിക്കുന്നത്. പേവിഷ പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച ലൂയി പാസ്ചറുടെ ചരമവാർഷിക ദിനത്തിലാണ് റാബീസ് ദിനം സംഘടിപ്പിക്കുന്നത്. ഏകാരോഗ്യം പേവിഷബാധ മരണങ്ങൾ ഒഴിവാക്കാം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. സംസ്ഥാനത്തെ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യവും പേവിഷബാധയും ദിനാചരണത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
സംസ്ഥാനതല റാബീസ് ദിനാചരണ പരിപാടികൾ രാവിലെ തിരുവനന്തപുരം തൈക്കാട് ആർട്സ് കോളേജിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി ആന്റണി രാജു അധ്യക്ഷനായിരിക്കും. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും മാതൃകാ ആന്റി റാബീസ് ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഇന്നലെ തിരുവനന്തപുരത്ത് അറിയിച്ചു. നായകടിച്ചവർക്കും പരിക്കേറ്റവർക്കും ചികിത്സാ സംവിധാനങ്ങൾ ഒറ്റയിടത്ത് ലഭ്യമാക്കാനാണ് മാതൃകാ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നത്. മുറിവ് സോപ്പ് ഉപയോഗിച്ച് കഴുകാനും വാക്സിനും ഇമ്യൂണോ ഗ്ലോബുലിനും നൽകാനും ക്ലിനിക്കിൽ സൌകര്യമുണ്ടായിരിക്കും. ഇതിനു പുറമെ ബോധവൽക്കരണ പരിപാടികളും കൌൺസിലിംഗും ക്ലിനിക്കുകളിൽ ലഭ്യമാകും. ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിലും കോളേജുകളിലും ഉറ്റവരെ കാക്കാം, പേവിഷത്തിനെതിരെ ജാഗ്രത എന്ന പ്രചാരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ പ്രതിരോധ വാക്സിൻ നൽകുന്ന 573 കേന്ദ്രങ്ങളും ഇമ്യൂണോ ഗ്ലോബുലിൻ നൽകുന്ന 43 കേന്ദ്രങ്ങളുമുണ്ട്. വീടുകളിൽ വളർത്തുന്ന മൃഗങ്ങളിൽ നിന്ന് പരിക്കേറ്റാലും വാക്സിൻ നിർബന്ധമാണ്. മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നതാണ് പ്രഥമ ശുശ്രൂഷ. മുറിവിന്റെ തീവ്രത അനുസരിച്ച് വാക്സിനൊപ്പം ഇമ്യൂണോ ഗ്ലോബുലിനും നൽകേണ്ടിവരും. കടിയേറ്റ ദിവസവും തുടർന്ന് 3, 7, 28 എന്നീ ദിവസങ്ങളിലും വാക്സിൻ എടുക്കേണ്ടതാണ്.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. വൈകിട്ട് 7 ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 മത്സര പരമ്പരയിലെ അടുത്ത മത്സരങ്ങൾ ഒക്ടോബർ 2 ഗോഹട്ടിയിലും 4 ഇൻഡോറിലും നടക്കും. നല്ല വായനാനുഭവങ്ങൾ മികച്ച വായനക്കാരെ സൃഷ്ടിക്കുമെന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന വായനകൾ പുത്തൻ അനുഭവങ്ങൾ സമ്മാനിക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതി സംഘടിപ്പിക്കുന്ന 18th പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഒക്ടോബർ 1, 2 തീയതികളിൽ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾക്ക് അവധിയായിരിക്കുമെന്ന് ബെവ്കോ അറിയിച്ചു. സ്റ്റോക്ക് പരിശോധനയും അനുബന്ധ നടപടികളും കണക്കിലെടുത്താണ് ഈ മാസം 30 വൈകിട്ട് 7 വിൽപ്പനശാലകൾ അടയ്ക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ബാങ്കുകളിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ 48,645 കോടി രൂപയുടെ നിക്ഷേപം ലഭിച്ചതായി ജില്ലാതല ബാങ്കിംഗ് അവലോകന യോഗം വിലയിരുത്തി. ഇതിൽ 13,641 കോടി രൂപ പ്രവാസി നിക്ഷേപമാണ്. 30,344 കോടി രൂപയാണ് വായ്പ. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ പദയാത്രയുടെ മലപ്പുറം ജില്ലയിലെ ആദ്യ ദിവസത്തെ പര്യടനം പാണ്ടിക്കാട് സമാപിച്ചു. രാവിലെ പാണ്ടിക്കാട് പ്ലസന്റ് ഓഡിറ്റോറിയം പരിസരത്തുനിന്ന് യാത്ര പുനരാരംഭിക്കും. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 8 വർഷത്തെ ഭരണത്തിൽ ഭാരതം ലോകത്തിന്റെ ഫാർമസിയായി മാറിയെന്ന് BJP പാലക്കാട് മേഖലാ അധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ 72 പിറന്നാളാഘോഷത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ക്ഷയരോഗ നിർമ്മാർജ്ജന ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓൺലൈൻ ചാനൽ അവതാരകയെ അപമാനിച്ചെന്ന പരാതിയിൽ നടൻ ശ്രീനാഥ് ഭാസയ്ക്ക് നിർമ്മാതാക്കളുടെ സംഘടന താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. ഇപ്പോൾ ചിത്രീകരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കാൻ അനുവദിക്കും. എത്ര കാലത്തേക്കാണ് വിലക്കെന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഭ്യന്തര വിനോദസഞ്ചാരികൾ രാജ്യത്തെ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശനത്തിന് തെരഞ്ഞെടുക്കണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. രാജ്യത്തെ ബാങ്കുകളിൽ പട്ടികജാതി സംവരണ ഒഴിവുകളിൽ ശേഷിക്കുന്നവ സമയബന്ധിതമായി നികത്തണമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാക് അധീന കശ്മീരിലെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ മിന്നലാക്രമണത്തിന് ഇന്ന് 6 വർഷം പൂർത്തിയാകുന്നു. ലഹരിവിരുദ്ധ പ്രചാരണത്തിൽ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഒറ്റക്കെട്ടായി അണിചേരണമെന്ന് മന്ത്രി MB രാജേഷ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും മാതൃകാ ആന്റി റേബീസ് ക്ലിനിക്കുകൾ തുടങ്ങും. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്ക് 5 വർഷത്തെ നിരോധനം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ ആദ്യ മത്സരം വൈകിട്ട് തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.